Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ ധൂർത്തപുത്രന്റെ കഥയെ ആധാരമാക്കിയുള്ള മാനസാന്തരത്തിന്റെയും നവജീവന്റെയും ചിന്താമലരുകൾ കേൾക്കാം ഇന്ന്.
യേശു വീണ്ടും ഗലീലയയിലേക്ക് പോയി. വലിയ ജനക്കൂട്ടം അവിടുത്തെ അനുഗമിച്ചു. അവിടുന്ന് അവരെ പഠിപ്പിച്ചു. ഈശോ പിന്നെയും കടന്നുപോകവേ ഹെൽബയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അയാളോട് ഈശോ പറഞ്ഞു,
ലേവി, ലേവി, നീ എന്നെ അനുഗമിക്കുക, എന്റെ കൂടെ വരിക.
അയാൾ എഴുന്നേറ്റ് അവിടുത്തെ അനുഗമിച്ചു. ഈശോ ആ രാത്രിയിൽ ലേവിയുടെ വീട്ടിൽ ആതിഥ്യം സ്വീകരിച്ചു. ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവിടുത്തെയും ശിഷ്യന്മാരുടെയും കൂടെ പന്തിയിലിരുന്നു. കാരണം നിരവധി പേർ അവിടുത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു,
അല്ല, നിങ്ങളുടെ ഗുരുനാഥൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷണം കഴിക്കുകയോ? അതെന്താണ്?
ഇത് കേട്ട് യേശു പറഞ്ഞു,
ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്.
വിരുന്നിനിരുന്നവരിൽ അധികം പേർക്കും ഭക്ഷിക്കുന്നതിനേക്കാൾ ഈശോയെ ശ്രവിക്കാനായിരുന്നു താൽപ്പര്യം. ഇതു മനസ്സിലാക്കി അവിടെ നിന്നെഴുന്നേറ്റ് വാതിൽപ്പടിയിൽ ചെന്നിരുന്നു. അവിടെ ഇരുന്ന് സംസാരിച്ചാൽ അകത്തും പുറത്തുമുള്ളവർക്ക് തന്നെ കേൾക്കാമല്ലോ. അവിടുന്ന് അവരോടൊരു കഥ പറഞ്ഞു.
ഒരു ധനവാന് രണ്ട് മക്കളുണ്ടായിരുന്നു. ഇളയവൻ പിതാവിൽ നിന്നും തന്റെ അവകാശങ്ങളെല്ലാം വാങ്ങി നാടുവിട്ടു. കുത്തഴിഞ്ഞ ജീവിതത്തിലൂടെ സ്വത്തെല്ലാം ധൂർത്തടിച്ചു. അവസാനം കയ്യിൽ ചില്ലി കാശുപോലും ഇല്ലാതായി. അതിനിടയിൽ വലിയൊരു ക്ഷാമം നാട്ടിൽ വന്നുകൂടി. എങ്ങനെയെങ്കിലും വിശപ്പടക്കണം. അവൻ പന്നികളെ മേയ്ക്കുന്ന ജോലിക്ക് പോയി. പന്നികൾക്കുള്ള തവിട് കൊണ്ട് വിശപ്പടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവന് അതുപോലും കിട്ടിയിരുന്നില്ല. അപ്പോഴായിരുന്നു അവന് ബോധമുണ്ടായത്. തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വേലക്കാർ പോലും സുഭിക്ഷമായി ആഹാരം കഴിക്കുന്നു. താനിവിടെ പട്ടിണി മൂലം വലയുന്നു. അവൻ എഴുന്നേറ്റ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. മകനെ കാത്തു ജീവിച്ച ആ പിതാവ് ഒരു ദിവസം ദൂരേ നിന്ന് തന്നെ അവൻ വരുന്നത് കണ്ടു. അയാൾ ഓടി വന്ന് മകനെ കെട്ടിപ്പുണർന്നു. അയാൾ വേലക്കാരോട് പറഞ്ഞു,
മരിച്ചുപോയ എന്റെ മകനിതാ പുനർജനിച്ചിരിക്കുന്നു. ഇവനെ പുത്തനുടുപ്പ് ധരിപ്പിക്കുവിൻ. കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ അറുത്ത് നമുക്കിവന്റെ തിരിച്ചുവരവ് ആഘോഷിക്കാം.
കൂട്ടത്തിൽ നിന്നും അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നു. നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു,
ഇതെന്റെ കഥയാണ്. എന്റെ മാത്രമല്ല, എല്ലാവരുടെയും കഥയാണിത്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും കഥയാണിത്.
നമുക്ക് തിരിച്ചു പോകണം, തിരിച്ചു പോകണം.
പക്ഷേ തിരിച്ചു ചെന്നാൽ ആരെങ്കിലും നമുക്കായി കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കുമോ? ആട്ടി ഇറക്കാതിരുന്നാൽ മതി.
അപ്പോൾ വെയിലാറി. വയലിലായിരുന്ന മൂത്ത മകൻ വന്നു. അകത്ത് പാട്ടും കൂത്തും കേട്ടു. കാര്യമന്വേഷിച്ചപ്പോൾ അവൻ പിതാവിനോട് കയർത്തു,
ഞാൻ എല്ലുന്നുറങ്ങി പണിയെടുക്കുന്നു, പറയുന്നതെന്തും അനുസരിക്കുന്നു. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ഇന്നോളം കൂട്ടുകാരുമായി ഉല്ലസിക്കാൻ എനിക്കൊരാട്ടിൻകുട്ടിയെങ്കിലും തന്നിട്ടുണ്ടോ?
അപ്പോൾ പിതാവ് അവനോട് പറഞ്ഞു,
മകനെ, നീ എന്നും എൻ്റെ കൂടെയുണ്ട്. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. എന്നാൽ നിന്റെ സഹോദരൻ നമുക്ക് നഷ്ടപ്പെട്ടവനായിരുന്നു. ഇപ്പോൾ നമുക്കവനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇത് ആഘോഷത്തിൻ്റെ ദിവസമാണ്. വരൂ, നമുക്ക് ആഘോഷിക്കാം.
ദൂർത്തപുത്രന്റെ സുവിശേഷ കഥ ഒരു കഥയല്ല, കണ്ണാടിയാണ്. നമ്മുടെ ആന്തരികതയുടെ പ്രതിഫലനം അതിൽ കാണാം. നമ്മോട് തന്നെയും മറ്റുള്ളവരോടുമുള്ള ബന്ധപ്പെടലിന്റെ പ്രത്യാഘാതങ്ങളും നാം ആരായിരിക്കണം, ആരായിരിക്കരുത്, പിന്നെ നാം എപ്രകാരം ദൈവത്തെ സമീപിക്കണം, ദൈവത്തിൽ നിന്നും നാം എങ്ങനെ അകന്നുപോകുന്നു എന്നെല്ലാം ഈ കഥയുടെ കണ്ണാടിയിലൂടെ പഠിക്കാം. മനുഷ്യബന്ധങ്ങളുടെ ഒരു ത്രികോണമാനം, വ്യക്തി, ദൈവം, ലോകം എന്നിവ ക്രിസ്തു ഈ കണ്ണാടിയിലൂടെ പ്രതിഫലിപ്പിക്കുന്നു, നമുക്ക് കാണിച്ചു തരുന്നു.
മനുഷ്യബന്ധങ്ങളുടെ നിർണായകമായ തലങ്ങൾ മനസ്സിലാക്കാൻ ഈ കഥ നമ്മെ സഹായിക്കും. കഥയുടെ കേന്ദ്രസ്ഥാനത്ത് യുവാവായ പുത്രൻ ഇളയ പുത്രനാണ് നിൽക്കുന്നതെങ്കിലും നാം അവനിൽ കുടുങ്ങിപ്പോകേണ്ടതില്ല. തീർച്ചയായും അവൻ മുഖ്യ കഥാപാത്രമാണെങ്കിലും ഇതിൽ ക്രിസ്തു മെനഞ്ഞെടുക്കുന്ന പരസ്പര ബന്ധത്തിന്റെ സന്ദേശമാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമുക്ക് നമ്മുടെ തന്നെ വ്യക്തിത്വത്തിന്റെ ബാഹ്യവും ആന്തരികവുമായ ഭാവങ്ങൾ നിഴലിക്കുന്നത് വ്യക്തമായി കാണാനാകും. അങ്ങനെ ക്രിസ്തു നൽകുന്ന മനുഷ്യബന്ധങ്ങളുടെ നിർണായകമായ തലങ്ങളുടെ ഉൾക്കാഴ്ച മനസ്സിലാക്കി അതിൽ നമ്മുടെയും വ്യക്തിചരിത്രം കണ്ടെത്താനാണ് ഈ കഥയിലൂടെ നാം പരിശ്രമിക്കേണ്ടത്.
അതിനാൽ ദൂർത്തപുത്രന്റെ കഥയെന്ന് എല്ലാവരും വിളിക്കുന്ന ഈ മുഖക്കണ്ണാടിയിൽ നമ്മെ ഓരോരുത്തരെയും ഉൾച്ചേർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന മനുഷ്യ കുടുംബത്തിന്റെ വ്യക്തമായ ചിത്രമാണ് നാം കാണേണ്ടത്. സംഘർഷപൂർണമായ സഹോദര ബന്ധവും പിതൃപുത്ര ബന്ധത്തിന്റെ ലോലവും കരുണാർദ്രവുമാകുന്ന ഊഷ്മളതയും മെനഞ്ഞെടുത്തിരിക്കുന്നത് സുവിശേഷ കഥയുടെ ആത്മീയ കണ്ണാടിയിൽ തെളിഞ്ഞു കാണാം. അങ്ങനെ നമ്മെ ആന്തരികമായി പിടിച്ചു കുലുക്കുന്ന ക്രിസ്തുവിന്റെ ഉപമയാണ് ദൂർത്തപുത്രൻ.
അപ്പോൾ പാളിപ്പോകുന്ന ചുവടുവയ്പ്പുകൾ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഓർക്കണം. ഒരു യുവാവിന്റെ സ്വാതന്ത്ര്യത്തിനുള്ള അഭിവാഞ്ച, പിന്നെ മിഥ്യയായ വ്യാമോഹങ്ങൾ, പാളിപ്പോകുന്ന മനുഷ്യന്റെ അനുദിന ജീവിതത്തിലെ ചുവടുവയ്പ്പുകൾ, എന്തിന് സർവാധീശത്തിനുള്ള വ്യാമോഹങ്ങൾ, മോഹവും മോഹഭംഗങ്ങളും, യാഥാർത്ഥ്യവും അയാഥാർത്ഥ്യമായതും തമ്മിൽ തുലനം ചെയ്ത് സമരസപ്പെടാനുള്ള നമ്മുടെ കഴിവുകേട് എന്നിവയെല്ലാം ഈ കഥയിലൂടെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ നമുക്കും കാണാവുന്നതാണ്. ആർക്കും പ്രവചിക്കാവുന്നതുപോലെയാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി പറയാവുന്നതുപോലെയാണ് ഈ കഥയിലും സംഭവിക്കുന്നത്. മോഹങ്ങളും വ്യാമോഹങ്ങളും അത് കാരണമാക്കിയ ഒറ്റപ്പെടലും കുടുംബത്തിലെ ഏറ്റവും ഇളയ പുത്രനെ ഒരു വ്രണിതാവസ്ഥയിലെത്തിക്കുന്നു. എന്തിന്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതാ വഴിപിഴച്ചവൻ നിലം പതിക്കുന്നു. എന്നാൽ മറിച്ച് ഈ കഥയിൽ സംഭവിക്കുന്ന കാര്യമാണ് ശ്രദ്ധേയമാകുന്നത്. മാനസാന്തരത്തിനും നവജീവനുമുള്ള തുടക്കമായിട്ട് അവന്റെ പതനം പരിണമിക്കുന്നു.
അകന്നു പോകാനുള്ള പ്രവണത എല്ലാ മനുഷ്യരിലും രൂഢമൂലമാണിത്. സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കുന്നെന്നു മാത്രം. ഇന്നിന്റെ കാലഘട്ടവും ജീവിത ചുറ്റുപാടുകളും അകലാനുള്ള പ്രലോഭനത്തെ ത്വരിതപ്പെടുത്തുകയാണ്. പഴയതുപോലുള്ള കുടുംബ ബന്ധങ്ങളും കൂട്ടുകുടുംബങ്ങളും ഇല്ലാതായിട്ടുണ്ട്. ആധുനികതയുടെ ആവശ്യങ്ങൾ മക്കളെയും മാതാപിതാക്കളെയും അതിവേഗം അകറ്റുന്നു. പഠനവും തൊഴിലും സാങ്കേതിക പുരോഗതിയുമെല്ലാം അത് കാരണമാക്കുന്നു. കാലാവസ്ഥക്കെടുതിയും പ്രകൃതിക്ഷോഭങ്ങളും ഒരു വശത്ത് നാടുവിട്ടുപോകാൻ കാരണമാക്കുമ്പോൾ യുദ്ധവും കലാപങ്ങളും മതമൌലികവാദവും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും കുടിയിറക്കുന്നു. ഒപ്പം സമ്പത്തിന്റെയും തൊഴിലിന്റെയും മെച്ചപ്പെട്ട ജീവിത രീതിയുടെയും വ്യാമോഹങ്ങളും നമ്മെ അന്യനാടുകളിലേക്ക് അകലാനുള്ള പ്രലോഭനങ്ങളിൽ ആഴ്ത്തുന്നു. അങ്ങനെ ധൂർത്തപുത്രനെ പോലെ സംതൃപ്തിയുടെ വ്യാമോഹങ്ങൾ വിപ്രവാസത്തിന്റെ പുറത്തു കടക്കാനാവാത്ത നൂലാമാലകളിൽ മനുഷ്യരെ കുടുക്കിയിടുന്നു. അർഹിക്കാത്തത് ആഗ്രഹിക്കുന്നതാണ് വ്യാമോഹങ്ങൾ. ധൂർത്തപുത്രൻ സംതൃപ്തി തേടിയത് വ്യാമോഹങ്ങളിലായിരുന്നു.
അങ്ങനെ ക്രിസ്തു പറഞ്ഞ കഥയിലെ മൂത്തപുത്രൻ അസൂയയുടെ മൂർത്ത രൂപമായി നിൽക്കുന്നു. മൂത്ത മകനാണ് പൊതുവെ പിതാവിനോട് കുടുംബത്തിൽ ചേർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ ചേർന്നു നിൽക്കേണ്ടത്. ഇളയവൻ പല കാരണങ്ങളാലും ബന്ധങ്ങളിൽ അസ്ഥിരത ആന്തരികമായി അനുഭവിക്കുന്നത് അല്ലെങ്കിൽ പ്രകടമാക്കുന്നത് സാധാരണമാണ്. മൂത്തവന് എന്നാൽ ഇപ്പോഴുണ്ടായ വിദ്വേഷത്തിൻ്റെയും ക്രോധത്തിൻ്റെയും വേലിക്കെട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല. അയാളത് പിതാവിനോട് പ്രകടമാക്കുകയും ചെയ്യുന്നു. പ്രതിഷേധിച്ച് തിരിച്ചുവരവിൻ്റെ സന്തോഷത്തിൽ അയാൾ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. കുടുംബത്തിൽ ആ മനുഷ്യൻ മൂത്തപുത്രൻ ചെയ്ത നന്മകൾക്ക്, പിതാവിനോട് ചേർന്ന് നിന്ന് ചെയ്ത നന്മകൾക്ക് പ്രതിസമ്മാനം പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ ഇളയപുത്രന് വന്ന വീഴ്ചയിൽ അയാൾ ഇവിടെ നിന്നുകൊണ്ട് എല്ലാറ്റിനും കണക്ക് പറയുകയാണ്. അങ്ങനെ ഇളയപുത്രൻ്റെ തിരിച്ചുവരവിനോട് അനുകമ്പ കാണിക്കാനാവാതെ അയാൾ മൂത്തപുത്രൻ പ്രതികാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ബന്ധനത്തിലാഴുകയാണ്. അയാളുടെ പ്രശ്നം സ്നേഹത്തിൻ്റെ ഔദാര്യമില്ലായ്മയാണ്. അത് സ്വാർത്ഥമോഹത്തിൻ്റെ രോഗാവസ്ഥയാണ്. അത് മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ ആർത്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന അസൂയയുമാണ്. അസൂയ നിറഞ്ഞ മോഹങ്ങളുടെ മാനസികാവസ്ഥ അപരനെ, നമ്മുടെ സഹോദരങ്ങളെ വേദനിപ്പിക്കുന്നതും നശീകരണ സ്വഭാവമുള്ളതുമാണ്. എന്നാൽ പിതാവിൻ്റെ യുക്തി വളരെ ഹൃദയസ്പർശിയാണ്. അയാൾ മൂത്തപുത്രനോട് പറഞ്ഞില്ലേ, മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ? എന്നാൽ നിന്റെ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ പുതുജീവൻ ലഭിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടവനെ നമുക്കിതാ തിരിച്ചു കിട്ടിയിരിക്കുന്നു, അതിനാൽ സന്തോഷിക്കുന്നതല്ലേ നല്ലത്?
അസൂയക്കാരൻ ഒരിക്കൽ ദേവതയോട് വരം ചോദിച്ചു. തരുന്ന വരത്തിന്റെ ഇരട്ടി അയൽക്കാരനും കൊടുക്കുമെന്ന ഉപാധിയോടെയായിരുന്നു ദേവതയുടെ മറുപടി.
അതെ, തരുന്ന വരത്തിന്റെ ഇരട്ടി അയൽക്കാരനും കൊടുക്കും എന്ന കണ്ടീഷനോടെയാണ്, ഉപാധിയോടെയാണ് വരം നൽകാമെന്ന് ദേവത സമ്മതിച്ചത്.
അപ്പോൾ അസൂയാലു ഗാഢമായി ചിന്തിച്ചു കണ്ടെത്തിയ വരം തന്റെ ഒരു കണ്ണിന്റെ കാഴ്ചയില്ലാതാക്കാനായിരുന്നു. അപ്പോൾ അയൽക്കാരന്റെ രണ്ടു കണ്ണും പോയി, അയാൾ കുരുടനാകും എന്നതായിരുന്നു കണക്കുകൂട്ടൽ.
ഇനി നമ്മുടെ കുടുംബങ്ങളെയും ജോലിസ്ഥലങ്ങളെയും ജീവിത പരിസരങ്ങളെയും ഒക്കെ മലീമസമാക്കുന്നത് അസൂയയാണെന്ന് പറയാം. ആന്തരികതയെ കാർന്നു തിന്നുന്ന, മനുഷ്യബന്ധങ്ങളിൽ ചൂഴ്ന്നിറങ്ങി അതിനെ ശിഥിലമാക്കുന്നൊരു രോഗമാണ് അസൂയ. അപരനെ അതുമൂലം ശത്രുവായി കാണുന്നു. അതിനാൽ അസൂയ എവിടെയും ഭിന്നിപ്പുണ്ടാക്കുന്ന വികാരവും തീർച്ചയായും ഒരു രോഗാവസ്ഥയുമാണ്. ഉദാഹരണത്തിന്, അല്പം പഠിപ്പും ബിരുദവും ഉണ്ടെന്ന് നടിച്ച് അസൂയയോടെ മറ്റുള്ളവരുടെ മേൽ മെക്കിട്ടുകയറുന്നവർ സമൂഹത്തിൽ സാധാരണമാണ്. അങ്ങനെ വ്യക്തിജീവിതത്തിലും പ്രസ്ഥാനങ്ങളിലും ജോലിസ്ഥലങ്ങളിലുമെല്ലാം സന്തോഷം നശിപ്പിക്കുന്ന ഒരു വികാരവുമാണ് അസൂയ. അങ്ങനെ അസൂയ മനുഷ്യജീവിതത്തിൻ്റെ താളം തെറ്റിക്കാം, മനുഷ്യജീവിതത്തെ ഫലശൂന്യമാക്കാം, സന്തോഷത്തോടെ അനുദിനം മുന്നേറേണ്ട ജീവിതങ്ങളെ ദുഃഖത്തിലാഴ്ത്താം.
ഇനി പിതാവിനെ ശ്രദ്ധിക്കാം. ഇതാ, അദ്ദേഹം കരുണയുടെ കേദാരമായി നിൽക്കുന്നു. രണ്ടു മക്കളോടും വ്യത്യസ്തമായി പെരുമാറേണ്ടി വന്നിട്ടും കരുണയും സ്നേഹവും കൈവെടിയുന്നില്ല. ഇളയ മകന്റെ ആഗ്രഹത്തിനും സ്വാതന്ത്ര്യത്തിനും പിതാവ് ഇടം നൽകുന്നു. സ്വാതന്ത്ര്യത്തിൽ തെറ്റിന്റെയും വീഴ്ചയുടെയും അപകടം പതിയിരിപ്പുണ്ട്. സ്വാതന്ത്ര്യം തേടിപ്പോയപ്പോൾ ഒന്നും ചോദിക്കാതിരുന്ന പിതാവ് തിരിച്ചെത്തിയപ്പോഴും അതേ യുക്തിയോടെ കരുണ കാട്ടി സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. മകനോട് യുക്തിയൊന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല. സുവിശേഷം കുറിക്കുന്ന ചില അടയാളങ്ങളിൽ ആ മടങ്ങിയെത്തലിന്റെ ആനന്ദം നമുക്ക് കാണാം. കയ്യിൽ മോതിരം, കാലിൽ പാദരക്ഷ, പുതിയ വസ്ത്രങ്ങൾ, വീട്ടിലെ വിരുന്ന്, എല്ലാം സ്നേഹത്തിന്റെ ധാരാളിത്തം പ്രകടമാക്കുന്നതാണ്. അപ്പോൾ കാരുണ്യത്തിന് ഉപാധികളില്ല, പരിധികളുമില്ല. അത് നന്മയുടെയും ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും യാഥാർത്ഥ്യമാക്കലാണ്. തിരികെ ഒന്നും പ്രതീക്ഷിക്കാത്ത സമ്മാനവും ദാനവുമാണ് കാരുണ്യം.
ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, വിച്ഛേദിക്കപ്പെട്ട സ്നേഹത്തിലും ഉപരിയാണ് തിരിച്ചുവരവിന്റെ ആനന്ദം, സന്തോഷം എന്ന കാര്യമാണ്. തിരിച്ചു വന്നവൻ പിതാവിന് പാപിയല്ല, മകനാണ്. പിതാവ് മകനെ സ്വീകരിച്ചത് വേലക്കാരിൽ ഒരുവനായിട്ടല്ല, മകനായിട്ടാണ്. തന്റെ ഭവനത്തിന്റെ ആർദ്രതയിലേക്ക് അലിവോടെ ആ പിതാവ് നഷ്ടപ്പെട്ടുപോയ മകനെ, തിരിച്ചുവരുന്ന മകനെ സ്വീകരിക്കുന്നു. തിരിച്ചെത്തിയവനിൽ സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. മൂത്തവൻ കലഹിച്ചു മാറി നിന്നു. അത് സമരസപ്പെടുത്താനുള്ള പിതാവിന്റെ ശ്രമമെല്ലാം വിഫലമായെങ്കിലും ആ പിതാവ് ആനന്ദത്തിന്റെ ആഘോഷം ഉപേക്ഷിക്കുന്നില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. അപ്പോൾ നമുക്ക് പറയാം, കരുണ ഒരു കലയാണ്, ജീവൻ രക്ഷിക്കുന്ന, ജീവൻ വീണ്ടെടുക്കുന്ന കലയാണത്. ഒരുവൻ അർഹിക്കുന്നത് കൊടുക്കുന്നതല്ല കരുണ, മറിച്ച് അപരൻ അർഹിക്കാത്തത് ഉദാരമായി നൽകുന്ന പുണ്യമാണ് കരുണ. അളവില്ലാതെയും അതിരില്ലാതെയും നൽകുന്ന സ്നേഹം തന്നെയാണ് കരുണ. അത് അസ്തമിക്കാത്ത സ്നേഹമാണ്, അത് ദൈവസ്നേഹമാണ്, ദൈവസ്നേഹത്തിന് തുല്യമാണ്. മുറിപ്പെട്ട ധൂർത്തപുത്രനെ സൗഖ്യപ്പെടുത്തുന്നത് കാരുണ്യത്തിന്റെ തൈലമാണ്. കരുണയുള്ള പിതാവ് വിധിക്കുന്നില്ല. ജീവിതത്തിൽ തകർന്നു തരിപ്പണമായ മകനെ പിതൃസ്നേഹത്തിന്റെ നീണ്ട കരങ്ങളാൽ ആശ്ലേഷിച്ച് താങ്ങി ഉയർത്തിയെടുക്കുന്നു. അത് അവനെ പിതൃഗേഹത്തിലേക്ക് സംവഹിക്കുന്നു. ആന്തരികമായും ബാഹ്യമായും മുറിപ്പെട്ട മകന്റെ മേൽ സ്നേഹധനനായ പിതാവ് പുരട്ടിയ സാന്ത്വന തൈലമാണ് കാരുണ്യം. അങ്ങനെ വാരിപ്പുണർന്ന ക്ഷമയുള്ള പിതൃസ്നേഹമാണ് മകന്റെ ജീവിതത്തിൽ പുതിയ ചക്രവാളം തുറന്നിട്ടത്. അല്ലെങ്കിൽ അവൻ ആ ഭവനത്തിൽ പ്രവേശിക്കില്ലായിരുന്നു. ഇതാണ് കാരുണ്യം.
ധാരാളിത്തമില്ലാതെ കരുണയില്ല. ഉറപ്പുള്ളതും നിയമാനുസൃതവും ന്യായമായിട്ടുള്ളതും മാത്രം ചെയ്യുന്നവർക്ക് കരുണയുണ്ടാവില്ല. അവർ കാരുണ്യത്തിന്റെ സുവിശേഷമെന്തെന്ന് അറിയാതെ പോകുന്നു. ഉറപ്പുള്ളതു മാത്രം ചെയ്യുന്ന നല്ല മനുഷ്യരായി നമുക്ക് കഴിഞ്ഞുകൂടാം. മുറിപ്പെട്ടൊരു ജീവിതത്തെ ആശ്ലേഷിക്കണമെങ്കിൽ കാരുണ്യത്തിന്റെ സുവിശേഷം അറിയണം, സ്നേഹത്തിന്റെ ധാരാളിത്വവും ഉണ്ടായിരിക്കണം. മകന്റെ പരിമിതികളും തെറ്റുകളും അറിയാവുന്ന പിതാവ് അവയെല്ലാം സ്നേഹം കൊണ്ട് പൊതിയുകയാണ്. കരുണയുള്ള മനോഭാവം ജീവിതത്തിൽ ആരെയും ഭ്രമിപ്പിക്കുന്ന വലിയ വെല്ലുവിളിയാണ്. കഥയുടെ അവസാനം ധൂർത്തപുത്രൻ സ്നേഹത്താൽ പുനരാവിഷ്കരിക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട വ്യക്തിയാണ്.
ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ഗുണങ്ങളിൽ അല്ലെങ്കിൽ വിശേഷണങ്ങളിൽ ഒന്നാണ് കാരുണ്യം. അതിനാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാരുണ്യത്തിൽ ശരണപ്പെടുക, നാമും ശരണപ്പെടുക എന്നാണ് അർത്ഥം. അതിനാൽ ഓരോ വിശ്വാസിയും ജീവിതത്തിൽ കരുണയുള്ളവനും കരുണയുള്ളവളുമായിരിക്കണം. ദൈവപിതാവിന്റെ കരുണയായിരുന്നു ക്രിസ്തു. ഈശോ പറയുന്നു, പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും അതിനാൽ കരുണയുള്ളവരായിരിക്കുവിൻ. ഈ പരിപാടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സംഗീത ശകലങ്ങൾ സ്റ്റീഫൻ ദേവസിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ ദി അൺഹേർഡ് ക്രൈ, കേൾക്കാത്ത രോദനം എന്ന സംഗീത സൃഷ്ടിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് സുവിശേഷ കഥയെ ആധാരമാക്കിയുള്ള ചിന്താമലരുകളാണ്. ഇത് അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിൻ, ജോയ്കുമാർ, വിൻസെന്റ് രാജ, ഫാദർ രാജൻ കണ്ണൂർ, ഫാദർ വില്യം നെല്ലിക്കൽ എന്നിവരാണ്. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.